The editorial.
February 27 ചൊവ്വ, 1199 കുംഭം 14 ദീപിക എഡിറ്റോറിയൽ. നവൽനിയുടെ മൃതദേഹത്തിലെ പുടിൻമുദ്രകൾ. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ജനാധിപത്യത്തിന്റെ നടപടിക്രമങ്ങളെയെല്ലാം സ്വേച്ഛാധിപത്യം അതിന്റെ ഉപകരണങ്ങളും മുഖംമൂടിയുമാക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ റഷ്യയിലേക്ക് നോക്കിയാൽ മതി. അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഏകാധിപത്യ പ്രവണതയുള്ളവരും അറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്ര മീമാംസകരും അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. 1933 ഭരണഘടന പറയുന്നത് റിപ്പബ്ലിക്കൻ മാതൃകയിലുള്ള ജനാധിപത്യ ഫെഡറൽ നിയമാധിഷ്ഠിത രാജ്യമാണ് റഷ്യയെന്നാണ്. പക്ഷേ പ്രസിഡന്റ് പുടിൻ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുന്നതും എതിർശബ്ദമുയർത്തുന്നവർ ഒന്നൊന്നായി മരണം വരിക്കുന്നതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പറയുന്നത് മറ്റൊരു കഥയാണ്. അടുത്തിടെ ജയിലിൽ മരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവും പുടിന്റെ വിമർശകനുമായ അലക്സി നവൽനി പറഞ്ഞു തുടങ്ങിയതും മരണാനന്തരം തുടരുന്നതും അത്തരമൊരു കഥയാണ്. നവൽനി ജയിലിൽ മരിച്ചതാണോ പ്രസിഡന്റ് പുടിന്റെ നിർദ്ദേശപ്രകാരം കൊന്നതാണോ എന്നൊന്നും നമുക്കെന്നല്ല ആർക്കും അറിയില്ല. മുമ്പും പലതവണ അദ്ദേഹത്തിനെതിരെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വാർത്തയുണ്ടായിരുന്നു. മറ്റു ചില അകാല മരണങ്ങളെ കുറിച്ച് കൂടി പറയാം. പുടിനെ വിമർശിച്ചിരുന്ന പത്രപ്രവർത്തക അന്ന പൊളിറ്റ്കോവ്സ്കയ അമേരിക്കയിൽ ജനിച്ച റഷ്യൻ പത്രപ്രവർത്തകയായിരുന്നു. 2003 പുടിന്റെ റഷ്യ എന്ന പുസ്തകത്തിൽ അവർ എഴുതിയത് സ്വേച്ഛാധിപത്യ പോലീസ് രാഷ്ട്രമായി മാറുന്ന റഷ്യയെക്കുറിച്ചായിരുന്നു. 2006 അവർ വെടിയേറ്റു മരിച്ചു. കൊന്നവരെ പിടിച്ചെങ്കിലും കൊല്ലിച്ചവരെ ആർക്കും അറിയില്ല. 10 മുമ്പൊരു ബോറിസ് നെസ്റ്റോവ് ഉണ്ടായിരുന്നു. ബോറിസ് യെൽസിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹവും പുടിന്റെ വിമർശകനായിരുന്നു. 2015 വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് റഷ്യൻ ചാര സംഘടനയായിരുന്ന KGB ഉന്നത ഉദ്യോഗസ്ഥനും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ പുടിനാണ്. കൊലയാളിയെ കണ്ടെത്താനായിട്ടില്ല. റഷ്യക്ക് വേണ്ടി യുക്രൈനെതിരെ യുദ്ധത്തിനിറങ്ങിയ വാഗ്നർ കൂലിപ്പട്ടാളത്തലവൻ യെവ്ഗനി പ്രികോഷിൻ പുടിനെതിരെ തിരിഞ്ഞത് 2023 ജൂണിലായിരുന്നു. ഓഗസ്റ്റിൽ പ്രികോഷിൻ യാത്ര ചെയ്ത ചെറുവിമാനം മോസ്കോയിൽ നിന്ന് പറന്നുയർന്നയുടൻ പൊട്ടിത്തെറിച്ചു. പ്രികോഷിൻ ഉൾപ്പെടെ 10 കൊല്ലപ്പെട്ടു. പുടിന് പങ്കുണ്ടോ എന്ന് ആർക്കും അറിയില്ല. രാഷ്ട്രീയ പ്രവർത്തകരോ മാധ്യമപ്രവർത്തകരോ ആരുമാകട്ടെ, പ്രസിഡന്റ് പുടിനെതിരെ ശബ്ദിച്ചവരെല്ലാം തന്നെ വിഷമുള്ളിൽ ചെന്നോ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണോ വെടിയേറ്റോ വാഹന അപകടത്തിലോ ഒക്കെ കൊല്ലപ്പെടും. ഒന്നും പുടിൻ ചെയ്യിച്ചതാണെന്ന് പറയാൻ തെളിവില്ല. പക്ഷേ ഏകാധിപതിയായ പുടിനെതിരെ സംസാരിക്കുന്നവരെല്ലാം റഷ്യയിലായാലും മറ്റു രാജ്യങ്ങളിലായാലും അകാലത്തിൽ മരിക്കുമെന്നത് ഉറപ്പാണ്. റഷ്യയിൽ 2 മാത്രമേ ഒരാൾക്ക് പ്രസിഡന്റ് പദവി വഹിക്കാനാകൂ എന്നിരിക്കെ ഭരണഘടന ഭേദഗതി ചെയ്ത് 2036 വരെ ആ സ്ഥാനത്തിരിക്കാമെന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്താണ് ഈ സ്വേച്ഛാധിപതി ഭരിക്കുന്നത്. സോഷ്യലിസം നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏകാധിപതികളാൽ ശ്രമം തുടരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ ചൈനയിലോ ഉത്തര കൊറിയയിലോ ഒന്നും നവൽനിമാരില്ല. അവിടെ പ്രതിപക്ഷം എന്നൊരു പക്ഷമില്ല. ഭരണാധികാരിയെ ആരാധിക്കാമെന്നല്ലാതെ വിമർശിച്ചാൽ മൃതദേഹം പോലും കിട്ടില്ല. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നത് മറയില്ലാതെയായതിനാൽ കമ്മ്യൂണിസ്റ്റ് സർവാധിപതികളായ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നും എത്ര മനുഷ്യത്വ വിരുദ്ധരാണെങ്കിലും ഒരു പരിധിവരെ സത്യസന്ധരാണ്. അവിടെ ആരും സ്വാതന്ത്ര്യവും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസം കൊണ്ട് മുന്നോട്ടു പോകാനാകില്ലെന്ന് വ്യക്തമായതിനെ തുടർന്ന് 1991 പിരിച്ചുവിടപ്പെട്ട സോവിയറ്റ് യൂണിയനിലെ പ്രധാന സോവിയറ്റ് ആയിരുന്ന റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യ പാരമ്പര്യം പേറുന്ന പ്രസിഡന്റ് പുടിൻ സ്വേച്ഛാധിപത്യത്തിന് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസത്തെയല്ല ജനാധിപത്യത്തെയാണ്. പല രാജ്യങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. പൊടിപ്പും തൊങ്ങലും ഒക്കെ മാറ്റിവെച്ച് പറഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ജനാധിപത്യത്തിന്റെ വെച്ചുകെട്ടലുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സ്വേച്ഛാധിപത്യ പ്രവണതയുള്ളവരെയാണ്. അവർ ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്നത് ജനം അറിയാതെ പോകുന്നു. ഹിറ്റ്ലർ അധികാരത്തിലെത്തിയത് അട്ടിമറിയിലൂടെയല്ല, തെരഞ്ഞെടുപ്പിലൂടെയാണ്. അയാൾ തടങ്കൽ പാളയങ്ങളും ഗ്യാസ് ചേംബറുകളും നിർമ്മിക്കുമ്പോഴും യഹൂദരെ തീവണ്ടികളിൽ കുത്തിനിറച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന മറ്റ് പൗരന്മാർ ഉണ്ടുമുറങ്ങിയും സിനിമ കണ്ടും ഫുട്ബോൾ കളിച്ചുമൊക്കെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഭയം കൊണ്ടും ആരാധന കൊണ്ടും ഹിറ്റ്ലറെ എതിർക്കാതിരുന്ന മനുഷ്യരുടെ കൺമുന്നിലാണ് 60 ലക്ഷമോ അതിൽ ഏറെയോ മനുഷ്യർ തങ്ങളുടെ വംശത്തിന്റെ വിലാസം കൊണ്ട് മാത്രം നിർദാക്ഷിണ്യം കൊല്ലപ്പെട്ടത്. ഹിറ്റ്ലറിൽ നിന്ന് പുടിനിലേക്കുള്ള ദൂരം കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്താലും കാരണത്താലും അളക്കാവുന്നതാണ്. പുടിൻ വംശവെറിയാലല്ല, രാഷ്ട്രീയ എതിർപ്പിന്റെ പേരിലാണ് ആളുകളെ കൊല്ലുന്നതെന്ന് വിലയിരുത്താം. ഹിറ്റ്ലറും പുടിനും മനുഷ്യർക്ക് അപകടമാണ്. ആപത്ത് തിരിച്ചറിഞ്ഞിട്ടും ദുർഭരണത്തെ തുറന്നു കാണിക്കുന്ന ധീരരായ മനുഷ്യരാണ് നവൽനിയെ പോലുള്ളവർ. അവർ റഷ്യയുടേത് മാത്രമല്ല, ലോകത്തിന്റെ വീരനായകരാണ്. തങ്ങളുടേത് ജനാധിപത്യമാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചും ആശ്വസിച്ചും കഴിയുന്നവർക്ക് വായിച്ചു പഠിക്കാനുള്ള പുസ്തകമാണ് റഷ്യ. തങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും പരിഗണനയും അയൽക്കാരന് കിട്ടുന്നില്ലെന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനും അവസരം തരാത്തതൊന്നും ജനാധിപത്യമല്ല. സൈബീരിയയിലെ സലേഖാർഡിലുള്ള മോർച്ചറിയിൽ തണുത്തുറഞ്ഞിട്ടും ചൂടു പോകാത്ത നവൽനിയുടെ മുന്നറിയിപ്പാണ്.
The editorial.